ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖനത്തിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ നാം കാണുന്നു, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാരെ കൂലി നിങ്ങൾ പിടിച്ചു വച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളോട് മറുത്ത് നിൽക്കുന്നതുമില്ല. ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്ത സാധാരണ അപ്പോസ്തലന്മാർ കൈകാര്യം ചെയ്യാത്ത ഒരു മേഖലയിലേക്ക് യാക്കോബ് വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ ഒഴിച്ചു നിർത്തി ധനത്തിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലാണ് ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. യുഗാന്ത്യ ശാസ്ത്ര ബന്ധത്തിൽ ഇതിന് അടുത്ത ഖണ്ഡികയോടും ബന്ധമുണ്ട്. ഇവിടെ പരാമർശിക്കുന്ന ധനവാന്മാരായ ജന്മികളെയാണ്. സാമ്പത്തിക ചൂഷണവും മർദ്ദനവും അവരുടെ മുഖമുദ്രയാണ് എന്ന് യാക്കോബിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാം. വലിയ എസ്റ്റേറ്റ് ഉള്ളവരും അതിൽ നിന്ന് മാത്രം ആദായം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരുമായ പരസ്യയിലെ ഭൂ ഉടമകളാണ് ഇതെഴുതുമ്പോൾ യാക്കോബിൻ്റെ മനസ്സിലുള്ളത്. ഇവരുടെ മേൽ ന്യായവിധി ആരോപിക്കുന്നു. ധനശേഖരണത്തിൻ്റെ പേരിലുള്ള ന്യായവിധി. അവരുടെ കൂലിക്കാരെ അവർ കളിപ്പിക്കുന്നു. ധനവാന്മാരുടെ ആഡംബര ജീവിത രീതി, നീതിമാനെ കുറ്റം വിധിക്കൽ എന്നിവ ഇവിടെ മറനീക്കി അദ്ദേഹം കാണിക്കുകയാണ്. ശക്തമായി അവർക്കെതിരെ പടവാൾ ഉയർത്തുകയാണ്. ധനവാന്മാരുടെ ഈ നിന്ദിക്കൽ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ലേഖനത്തിൽ എന്തിനാണ് ചേർത്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനുക്തമായ രണ്ടുദ്ദേശങ്ങൾ കാൽവിൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, വിശ്വസ്തരായ വിശ്വാസികൾ ധനവാന്മാരുടെ അനിഷ്ടാപൂർണമായ അന്ത്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് തങ്ങളുടെ വിധിയെക്കുറിച്ച് വിഷമിക്കരുത്. രണ്ട്, അവരനുഭവിക്കുന്ന ദ്രോഹങ്ങൾക്കും ദൈവം പ്രതികാരം ചെയ്യുന്നുവെന്നറിഞ്ഞ് അവ ശാന്തതയോടും കീഴടക്കത്തോടും കൂടെ സഹിക്കുക എന്നുകൂടെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അധ്യായത്തെ നമുക്ക് ചെറുതായിട്ട് ചില ഭാഗങ്ങളായിട്ട് തിരിച്ച് കാണാനായിട്ട് കഴിയും. ഒന്ന്, വിഭവങ്ങളുടെ പങ്കിടൽ. 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ ഉള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ലഭിക്കുന്ന നന്മകൾ മറ്റുള്ളവരുമായി നാം പങ്കിടണമെന്നുള്ളതാണ്. 2-ാമത്തേത് ക്ഷമയിലുള്ള പങ്കിടൽ. ക്ഷമ ഉൾപ്പെടെയുള്ളവ നമ്മൾ പങ്കിടുവാൻ തയ്യാറായിരിക്കണം, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം എന്ന് കാണാൻ നമുക്ക് കഴിയും. അടുത്ത് 3-ാമത് പ്രാർത്ഥനയിലുള്ള പങ്കിടൽ. പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുമ്പോൾ തന്നെ, പ്രാർത്ഥിച്ച് നാം കാര്യങ്ങൾ നേടുമ്പോൾ തന്നെ, മറ്റുള്ളവർ കഷ്ടമനുഭവിക്കുന്നവർക്ക് വേണ്ടിയൂടി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം എന്നുകൂടെ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൽ 1-ാമത്തെ വിഭവങ്ങളുടെ പങ്കിടലാണ് ഇപ്പോൾ നാം വായിച്ച വേദഭാഗത്തുള്ളത്. ധനത്തിൽ നിന്നുള്ള കൊടും ഭീതി, ദുരിതങ്ങൾ നിമിത്തം കർത്താവ് പറഞ്ഞ പീഡനങ്ങൾ, ദുരിതങ്ങൾ, ഇവയെല്ലാം യാക്കോബിന് മനസ്സിലുണ്ട്. അക്കാലത്ത് യഹൂദ ജാതിക്കും യെരുശലേം നഗരത്തിനും ഉണ്ടാകാൻ പോകുന്ന അനിഷ്ട സംഭവങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് യാക്കോബ് ഇത് സംസാരിക്കുന്നത്. നമുക്കറിയാം, 70 യെരുശലേം നാശമുണ്ടായി. ലോകത്തിൽ ഉണ്ടായതിലേക്കും ഏറ്റവും വലിയ ഒരു തകർച്ചയായിരുന്നു അന്ന് യെരുശലേമിനുണ്ടായത്. അതിനു മുമ്പാണ് യാക്കോബി ലേഖനം എഴുതുന്നത് എന്ന് ചരിത്രഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യെരുശലേം നാശത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസികൾ ഉൾപ്പെടാതെ രക്ഷപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കി. നമ്മൾ നേരത്തെ ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ പഠിച്ച പോലെ ആദിമസഭയിൽ പീഡയുണ്ടായതായി നാം വായിക്കുകയും പഠിക്കുകയും ചെയ്തുണ്ടല്ലോ. ആ പീഡ നിമിത്തം ദൈവസഭയ്ക്ക് രണ്ട് ഗുണങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, പീഡ നിമിത്തം ചിതറിപ്പോയ ആളുകൾ പോയ ഇടങ്ങളിലെല്ലാം സുവിശേഷം അറിയിക്കുകയും അവിടൊക്കെ സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആ സഭകളെ ഉള്ള വിശ്വാസികളെ ധൈര്യപ്പെടുത്തി നിർത്താൻ വേണ്ടിയാണല്ലോ യാക്കോബ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. 2-ാമത്, 70 യെരുശലേം നാശത്തിൽ വിശ്വാസികൾ ഉൾപ്പെടാതെ രക്ഷപ്പെടുവാൻ ഇടയായി എന്നുള്ളതാണ് 2-ാമത്തെ ദൈവത്തിൻ്റെ കരുതലായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആത്യന്തികമായ ചില വലിയ ദുരന്തങ്ങളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് നമുക്ക് ഈ വാക്ക് ഭാഗത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. കരഞ്ഞ് അലമുറയിടുവീൻ. പഴയ നിയമ പ്രവാചകന്മാരുടെ സ്വരത്തിൽ യാക്കോബ് ധനവാന്മാരോട് സംസാരിക്കുകയാണ്. ധനവാന്മാരുടെ മേൽ വരുന്ന ദുരിതങ്ങൾ ഭൗതികവും താൽക്കാലികവുമാണെന്ന് മാത്രമല്ല, ന്യായവിധി നാളിൽ ദൈവം അവർക്ക് അളന്ന് നൽകുന്ന ശിക്ഷാവിധിയെയും ഇത് കാണിക്കുകയാണ്. ധനം താൽക്കാലിക സന്തോഷം നൽകുമെങ്കിലും ആത്യന്തികമായി അത് നമ്മെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തും എന്നൊരു വലിയ ചിന്ത ഇതിലൂടെ നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. മോശയുടെ പ്രമാണത്തിൽ ദരിദ്രരെക്കുറിച്ചുള്ള പ്രമാണങ്ങളും ദൈവം നൽകിയിരുന്നെങ്കിലും ഇസ്രയേലിൻ്റെ പിൽക്കാല ചരിത്രത്തിൽ അവയെല്ലാം അവർ അവഗണിച്ചു. അതുകൊണ്ട് ധനവാന്മാർ ദരിദ്രരെ ഭഗിക്കുന്നവരായി മാറി. തന്മൂലം പ്രവാചകന്മാരിൽ പലരും ധനികരെ നിന്ദിക്കുവാൻ തുടങ്ങി. ഉദാഹരണം ആമോസ്. ലൂക്കോസിലെ സുവിശേഷത്തിൽ യേശു ധനത്തിൻ്റെ അപകടത്തെപ്പറ്റി വളരെ പറഞ്ഞിട്ടുണ്ട്. ധന ദുർവിനിയോഗമാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഇവിടെ അനീതിയുള്ള ധനവാന്മാരെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. ക്രിസ്തീയ ശിഷ്യത്വത്തിന് ധനം പലപ്പോഴും പ്രതിബന്ധമായിരിക്കുന്നുമുണ്ട്. ധനവാൻ സ്വർഗരാജ്യത്ത് കടക്കുന്നത് എത്ര പ്രയാസമെന്നുള്ള കർത്തൃവചനം ഇവിടെ നമ്മൾ സ്മരിക്കേണ്ട കാര്യമുണ്ട്. ധനത്തിൻ്റെ കരണ്ട് നശിപ്പിക്കൽ നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ധനവാന്മാരെക്കുറിച്ചുള്ള പ്രഥമ കുറ്റാരോപണം, അവർ സ്വരൂപിച്ച ഭൗതിക നിക്ഷേപത്തിൻ്റെ വിലയില്ലായ്മ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. 3 തരം ധനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വിളകളിലൂടെ ലഭിക്കുന്ന നന്മകൾ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. വസ്ത്രങ്ങൾ ഉണ്ട്, പൊന്ന് വെള്ളി മുതലായ ലോഹങ്ങൾ, ഇങ്ങനെ വിവിധ നിലയിലുള്ള ധനശേഖരണത്തെക്കുറിച്ച് അവിടെ പറയുന്നതായി നമുക്ക് കാണാം. പണ്ടുകാലത്ത് ഇവയെല്ലാം ധനത്തിൻ്റെ ഭാഗമായി സൂക്ഷിച്ചിരുന്നു. കാരണം ഇന്നത്തെ പോലെ നോട്ടുകളോ കറൻസികളോ നാണയങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വിള, അവരുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന കൃഷി വിളകളിലെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെച്ച് അതവർ അവരുടെ ഒരു വരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു സാമ്പത്തിക നിധിയായി അവർ കരുതിയിരുന്നു. മറ്റ് വസ്ത്രങ്ങൾ, അവർ വിലപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങി വെക്കുന്നതും ഒരു നിധി പോലെ അവർ കരുതിയിരുന്നു. ആഖാൻ വസ്ത്രങ്ങൾ കണ്ടു, വിലയേറിയ വസ്ത്രങ്ങൾ കണ്ടു, എടുത്തു, മോഹിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പൊന്നെ വെള്ളി മുതലായ ലോഹങ്ങൾ, ഏറ്റവും വില കൂടിയ ലോഹങ്ങളും അവർ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പൗരസ്ത്യർ വസ്ത്രം ദാനമായി കരുതിയിരുന്നെന്ന് ജോസഫിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ജോസഫ് തന്നെ സഹോദരന്മാർക്ക് വസ്ത്രം നൽകി. ആഖാൻ വിലയേറിയ ബാബിലോണിയ മേലങ്കി മോഷ്ടിച്ചെടുത്തെന്ന് ബൈബിളിൽ നമുക്ക് കാണാം. ശിംശോൻ തൻ്റെ കടങ്കഥ വീട്ടുന്നവർക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും വാഗ്ദാനം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. നയമാൻ പ്രവാചകന് വേണ്ടി കൊണ്ടുവന്ന സമ്മാനത്തിൽ 10 കൂട്ടം വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. താൻ ആരുടെയും പണമോ വസ്ത്രമോ മോഹിച്ചില്ലെന്ന പൗലോസിൻ്റെ അവകാശവാദവും ഇവിടെ ശ്രദ്ധേയമാണ്. പുഴുവരിക്ക എന്നതുകൊണ്ട് മനുഷ്യാധ്വാനത്തിൻ്റെ ക്ഷണികതയാണ് വ്യക്തമാക്കുന്നത്. പുഴുവരിച്ച വസ്ത്രം, പുഴുവരിക്കുന്ന സമ്പത്തിനെ പറ്റി കർത്താവ് പറഞ്ഞ സംഗതി ഇവിടെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വർണവും വെള്ളിയും തുരുമ്പരിക്കുന്നു, ഇത് അസാധാരണമാണ്. വിലയേറിയ ലോഹങ്ങളുടെ ക്ഷണികതയാണ് ഈ ഭാഗം നമ്മെ സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ ഈ വാക്യം നശ്വരവും ഭൗതികമായ വസ്തുക്കളിൽ ആശ്രയിക്കുന്നതിൻ്റെ ഭോഷത്വം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ആ കറ നിങ്ങൾക്കെതിരെ സാക്ഷിയാകുമെന്നൊരു വാചകം ഇവിടെ യാക്കോബിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും, അഗ്നി പോലെ ജഡത്തെ തിന്നുകളയും എന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ആഴത്തെ കാണിക്കുകയാണ്. ന്യായവിധിക്ക് കാരണം ധനവാന്മാർ സ്വർഗീയ സമ്പത്ത് നിരാകരിക്കുകയും ഭൗതിക സമ്പത്ത് സ്വരൂപിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അവരുടെ ഹൃദയം എവിടെയാണെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. അവരുടെ ധനം എളിയവർക്ക് ഉപകരിച്ചില്ല. ലൂക്കോസ് 12:33 കാണുന്ന പോലെ യേശു പറഞ്ഞു, സ്വർണവും വസ്ത്രവും മനുഷ്യജീവിത സഹായത്തിനും നന്മയ്ക്കായിട്ടുമല്ലാതെ പുഴുവിനും തുരുമ്പിനുമായി നിയമിച്ചിട്ടില്ല എന്നാണ് ജോൺ കാൽവിൻ പറഞ്ഞത്. സാധനങ്ങളുടെ ശരിയായ ഉപയോഗമില്ലായ്മ ധനവാന്റെ നേരെ ഒരു സാക്ഷിയായി വരും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങൾ ശേഖരിച്ചിരിക്കുന്നു, അത് അന്ത്യ എന്നുള്ള വാക്ക് അന്ത്യ ന്യായവിധിയിൽ നിങ്ങളുടെ അരിഷ്ടത വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നൊരു പ്രയോഗമായി നമുക്ക് കാണാം. പുതിയ നിയമവിശ്വാസികൾ അന്ത്യകാലത്താണ് ജീവിക്കുന്നതെന്ന് വിശ്വസിച്ചിരുന്നു. യാക്കോബിനും ഈ വീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അനുവാചകരിൽ പലരും മൂഢനായ ആ ധനികനെ പോലെ സമീപമായിരിക്കുന്ന ന്യായവിധി അവഗണിച്ചു കളഞ്ഞു എന്ന ഒരു ഖേദമാണ് യാക്കോബ് ഇവിടെ നൽകുന്നത്. അന്ത്യകാലമാണിതെന്നറിഞ്ഞ് ധനം കൂട്ടിവയ്ക്കുകയല്ല, ദൈവവിഷയമായി ചെലവഴിക്കുകയാണ് നമ്മുടെ കർത്തവ്യം. ന്യായവിധി ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ ധനം കൂട്ടിവെക്കുന്നത് കിടിലം കൊള്ളിക്കത്തക്ക വിഡ്ഢിത്തമാണെന്ന് അലക്സാണ്ടർ റോസ് പറഞ്ഞ ഒരു വാചകം, ഒരു ഒരു പ്രയോഗം ഇവിടെ വളരെ ശ്രദ്ധേയമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം പറയുന്നു, 4 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളുടെ കൂലി, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു, കൊയ്ത്തുകാരുടെ മുറിവിളി സൈന്യത്തിൻ്റെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു തുടങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളും വളരെ മൂർച്ചയുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ധനവാന്മാർക്കെതിരെയുള്ള 2-ാമത്തെ കുറ്റപത്രമാണ് കൂലി കൊടുക്കാതെ അത് പിടിച്ചു വച്ചിരിക്കുന്ന അവരുടെ പ്രവണതയെ. 70 AD പലസ്തീനിലെ കൃഷിഭൂമി ഒരു കൂട്ടം ജന്മികളുടെ കൈവശമായിരുന്നു. അതുകൊണ്ട് ചെറിയ ഭൂ ഉടമകൾ വലിയ ജന്മികളുടെ കീഴിൽ പണിയെടുക്കേണ്ടി വന്നു. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിൽ യേശു പറഞ്ഞതുപോലെ കൂലിക്കാർ അന്നന്നത്തേക്കുള്ള കൂലി അന്നന്ന് സന്ധ്യയ്ക്ക് പ്രതീക്ഷിക്കുമായിരുന്നു. ന്യായപ്രമാണത്തിൽ കൂലിക്കാരൻ്റെ കൂലി അന്നന്ന് കൊടുക്കണമെന്ന് വ്യവസ്ഥയും ചെയ്തിരുന്നു. കടം കിട്ടാനുള്ള സാധ്യത അന്ന് ലഭ്യമല്ലാത്തതിനാൽ ജോലിക്കാരുടെ കൂലി അന്നന്ന് കൊടുക്കാതിരിക്കുന്നത് ജീവിതം താറുമാറാക്കുമായിരുന്നു. ധനവാന്മാർ തങ്ങളുടെ പാപത്തിൽ നിന്നും രക്ഷപ്പെടുകയില്ല. ഹാബെയിലിൻ്റെ രക്തം ദൈവത്തോട് നിലവിളിക്കുന്ന പോലെ കൂലിക്കാരുടെ കൂലി നിലവിളിക്കുന്നതായി യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ ചിത്രീകരിക്കുകയാണ്. ധനവാന്മാർ രഹസ്യത്തിൽ ചെയ്തത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് മറവായിരിക്കുന്നില്ല. യെശയ്യാവ് ദർശനത്തിൽ കണ്ടതും സൈന്യങ്ങളുടെ യഹോവയാണ്. ദരിദ്രരെ ഞെരുക്കുന്നതിനോടും ജാതികളെ ന്യായം വിധിക്കുന്നതിനോടും അനുബന്ധിച്ചും ഈ അഭിവാദനം ഈ അഭിദാനം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ധനവാന്മാരുടെ തെറ്റ് സൈന്യങ്ങളുടെ യഹോവയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ കൽപ്പന ലംഘികളെ ന്യായം വിധിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിയും തീരുമാനവും യാക്കോബ് ശക്തിത്വം സമർത്ഥിക്കുകയാണ്. തൻ്റെ വായനക്കാരിൽ ചിലർ ഈ ശിക്ഷയ്ക്ക് അർഹരാണെന്ന് താൻ വിശ്വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ വെള്ളിയുടെയും പൊന്നിൻ്റെയും കറ സാക്ഷിയാകുമെന്ന് പറഞ്ഞതുപോലെയുള്ള വേറൊരു മൂകസാക്ഷിയാണ് വേലക്കാരുടെ കൂലി. അചേതന വസ്തുക്കൾക്ക് ആളത്തം കൽപ്പിച്ചുകൊണ്ടുള്ള വിവരണങ്ങൾ വേറെയുമുണ്ട്. ഈ വാക്യങ്ങളിൽ കല്ലുകളും മറ്റു ആർക്കുകയും നിലവിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ അന്യായമായി പിടിച്ചു വെച്ച കൂലി നിലവിളിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. സൈനികരുടെ കർത്താവ് ന്യായം വിധിക്കാൻ കർത്താവ് വരുന്നത് അനവധി ദൂതന്മാരുടെ അകമ്പടിയോടെയാണ്. മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീതിമാനായ ന്യായാധിപതിയുടെ പക്കൽ നിന്ന് അവർക്ക് തക്ക പ്രതിഫലം കിട്ടാറായി എന്ന് സാരം. സൈന്യങ്ങളുടെ കർത്താവ് എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ ഇവിടെയും റോമർ 9:29 മാത്രമേ നാം കാണുന്നുള്ളൂ. സൈന്യങ്ങളുടെ യഹോവ, യഹോവ സാബോത്ത് എന്ന ഈ പദം ദൈവത്തിൻ്റെ ഒരു നാമമായിട്ട് ബൈബിളിൽ 282 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തതിൻ്റെ 5 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പൊളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. 6 വാക്യം, നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നുമില്ല. കശാപ്പ് ദിനത്തിലേക്കായി നിങ്ങളുടെ ഹൃദയത്തെ കൊഴുപ്പിച്ചു എന്നാണ് ഒരു തർജ്ജിമ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഈ വാക്യത്തിന് കൊടുത്തിരിക്കുന്നത്. ധനികന്മാർക്കെതിരായ 3 ആരോപണമാണിത്, സുഖഭോഗം എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഭോഗാസക്തി എന്നും വേണമെങ്കിൽ നമുക്ക് അതിനെ തർജ്ജമ ചെയ്യാം. സോദോമിൻ്റെ പാപമായ തീൻപുളപ്പ് എന്ന് വേറെ വിവർത്തനത്തിൽ ചേർത്തിട്ടുണ്ട്. ഭൂമിയിൽ എന്ന ശൈലി ധനവാന്മാർ ഈ ലോകത്തിൽ ആസ്വദിക്കുന്ന ആഹ്ലാദവും ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന യാതിനും തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്തുകയാണ്. അബ്രഹാം ധനവാനോട് പറഞ്ഞ വാക്കുകൾ ഈ ബന്ധത്തിൽ ശ്രദ്ധേയമാണ്. കശാപ്പ് ദിവസത്തിനായി ഹൃദയങ്ങളെ കൊഴുപ്പിച്ചു, ഈ വാചകം ന്യായവിധി ദിവസത്തെ സൂചിപ്പിക്കുന്നു. യഹോവയുടെ ദിവസം മഹാസംഹാര ദിവസമെന്ന് യെശയ്യാവ് വിവരിക്കുന്നത് നോക്കുക. അയൽക്കാരനെ സ്നേഹിതനെ സഹായിക്കാതെ സ്വാർത്ഥ ലാഭത്തിനായി കൂട്ടിവെച്ച സമ്പത്ത് ഈ ധനവാന്മാർക്ക് ഉപകരിക്കുകയില്ല. തൻ്റെ ആസക്തി പൂരണത്തിനായി മാത്രം അവർ ധനം ഉപയോഗിച്ചു. അത് വലിയ തെറ്റാണ്. അവർ കൊലയ്ക്കായി തടിപ്പിച്ച കന്നുകാലികളെ പോലെയാണ്. കൊലയ്ക്കായി തടിപ്പിച്ച ആടുകളും കന്നുകാലികളും യഹൂദന്മാർക്ക് പരിചയമുണ്ട്. ദ ജൂവിഷ് വാർ എന്ന പുസ്തകത്തിൽ യെരുശലേം പതനാനന്തര നാളുകളിൽ ധനവാന്മാരായ യഹൂദന്മാർ നിഷ്കരണം വധിക്കപ്പെട്ട കാര്യം ജോസിഫസ് പറയുന്നത് യാക്കോബിൻ്റെ വാക്കുകൾക്ക് ഒരു വ്യാഖ്യാനമായി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. യാക്കോബ് ലേഖനം എഴുതി ഏതാണ്ട് 20 അത് നിറവേറുകയായിരുന്നു. അടുത്ത് ധനവാന്മാർക്കെതിരായ ഉണ്ടായ അന്ത്യ കുറ്റാരോപണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ നീതിമാനായവനെ കുറ്റം വിധിച്ചു കൊന്നു എന്നാണ്. ധനാശ അവരെ കൊലപാതകത്തിലെത്തിച്ചു എന്ന് യാക്കോബ് സൂചിപ്പിക്കുകയാണ്. എന്നാൽ ധനികൻ പീഡിപ്പിക്കുന്ന എളിയവനും ദരിദ്രനുമായ മനുഷ്യരെ പൊതുവെ കുറിക്കുന്ന പദമാണിത്. ദൈവത്തിങ്കിലേക്ക് ശരണത്തിനായി നോക്കുന്ന നീതിമാനെ കാണിക്കാൻ ഈ പദം പഴയ നിയമത്തിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ദ്രോഹ നടപടി ഇസ്രയേലിൽ നടപ്പുണ്ടായിരുന്നു. പ്രവാചകന്മാർ ഊറ്റമായി അവരെ കുറ്റം വിധിച്ചിട്ടുണ്ട്. ആമോസ് 2:6, 5:12, മീഖ 2:2, 6:9 തുടങ്ങിയ വാക്യങ്ങളിൽ ദൈവം ഇസ്രയേലിൻ്റെ അടുക്കലയച്ച പലരെയും അവർ വിധിച്ചിട്ടുണ്ട്. മത്തായി 23:37 യേശു പറഞ്ഞ ഉപമ ഇവിടെ ശ്രദ്ധേയമാണ്. സേപ്പാനോസും ശബരിപുത്രനായ യാക്കോബും മറ്റു പലരും യാക്കോബിൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. അധികകാലമാകും മുമ്പേ യാക്കോബും നമ്മുടെ കർത്താവിനെ പിന്തുടർന്നു. അവന് നീതിമാനായ യാക്കോബ് എന്ന അഭിദാനം ആരാണോ നൽകിയത് അതേ യഹൂദന്മാർ തന്നെ അവനെ യെരുശലേമിൽ വെച്ച് വധിച്ചു കളഞ്ഞതായി ചരിത്രം പറയുന്നു. അവൻ നിങ്ങളോട് എതിർത്തു നിൽക്കുന്നുമില്ല എന്നത് ഒരു പ്രസ്താവനയാണ്. എളിയവരും ദരിദ്രരുമായവരുടെ എതിർപ്പില്ലാതിരിക്കൽ, നോൺ റെസിസ്റ്റൻസ് ആണിത് സൂചിപ്പിക്കുന്നത്. ധനികരുടെ പീഡനം എതിർത്തു നിൽക്കുവാനും പകരം വിട്ടാനും സാധുക്കൾക്ക് അസാധ്യമാണല്ലോ. കർത്താവിനോട് ബന്ധത്തിലും ഇത് ശരിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്ത 5-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിന് പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. ജോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുവിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനുമല്ലോ. ഇവിടെയും ദൈവമക്കളോട് വീണ്ടും യാക്കോബ് സംസാരിക്കുകയാണ്. ഇവിടെ നീതിമാന്മാരെയാണ്, ദൈവമക്കളെയാണ് അദ്ദേഹം സംബോധന ചെയ്യുന്നത്. ദുഷ്പ്രവർത്തികാരുടെ നേരെ മുഷികയോ അസൂയപ്പെടുകയോ ചെയ്യരുതെന്ന് യാക്കോബ് ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. അതായത്, അവരെന്ത് നമ്മളോട് ചെയ്താലും തിരിച്ച് മുഷിയാനോ പ്രതികാരം ചെയ്യാനോ നാം തയ്യാറായാൽ ദൈവകോപത്തിന് അവിടെ ഇടയില്ലാതെ വരും എന്ന് അദ്ദേഹം പറയുകയാണ്. ദൈവം നീതിമാനെ വിടുവിക്കും, ദൈവം ദുഷ്ടനെ നശിപ്പിക്കുമെന്ന് ദൈവരെ ആശ്വസിപ്പിക്കുന്നു. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്കാണ് യാക്കോബ് ലേഖനം എഴുതുന്നത്. പീഡി അനുഭവിക്കുന്നവർ ക്ഷമയോടിരിക്കണമെന്നും കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്നു എന്നും യാക്കോബ് നമ്മോട് സംസാരിക്കുകയാണ്. ധനവാന്മാരുടെ പരിഹാസത്തിൽ നിന്ന് വിശ്വാസികളെ സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്യുന്നതിനുണ്ടായ പരിവർത്തനം ശ്രദ്ധേയമാണ്. പെട്ടെന്ന് ധനവാന്മാരെ വിവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ട് അദ്ദേഹം വിശ്വാസികളെ സഹോദരന്മാരെന്ന് വിളിക്കുക, മുൻ ഖണ്ഡികയിൽ പീഡകർക്കുണ്ടായ ഉണ്ടാകാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് സൂചിപ്പിച്ചുവല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണുന്ന പ്രോത്സാഹനം എത്ര സുന്ദരമാണ്. ദൈവം പീഡകരെ ശിക്ഷിക്കും, അതുവരെ വിശ്വാസികൾ ക്ഷമയോടിരിക്കണം. ഇവിടെ കാണുന്ന ക്ഷമ കർത്താവിനായി കാത്തിരിക്കുക എന്നതാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നു എന്ന് യാക്കോബ് പറയുകയാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കുവാൻ തുടർന്ന് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് വേണ്ടി പ്രാവർത്തികം ആകെയുള്ളൂ എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ദീർഘക്ഷമയ്ക്ക് ദൃഷ്ടാന്തമായി ഭൂമി ശ്രേഷ്ഠമായ ഫലം പുറപ്പെടുവിക്കുന്നതുപോലെ കാത്തിരിക്കുന്ന കർഷകനെയാണ് യാക്കോബ് ഇവിടെ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ പറയുന്ന മുൻമഴയും പിന്മഴയും യഥാക്രമം ശരൽക്കാലത്തെയും വസന്തകാലത്തെയും കൃഷിക്ക് ജീവാധാരമായി ലഭിക്കുന്ന മഴയും സൂചിപ്പിക്കുകയാണ്. മുൻമഴ ഒക്ടോബർ നവംബർ മാസങ്ങളിലും പിന്മഴ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ലഭിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കൃഷിക്കാരൻ വിത്ത് മുളയ്ക്കുവാനും വിളവ് പാകമാകാനും കാത്തിരിക്കുന്ന പോലെ വിശ്വാസികൾ തങ്ങളെ ദൈവം വിടുവിക്കുവാനും പീഡകരുടെ മേൽ ദൈവം ന്യായവിധി അയക്കുവാനും ക്ഷമയോടെ കാത്തിരിക്കുവാൻ ഉത്ബോധിപ്പിക്കുന്നു. കാത്തിരിക്കുമ്പോൾ അവരുടെ ഹൃദയം സ്ഥിരമായിരിക്കണം. പൗലോസ് ഇതേ പ്രബോധനം തെസ്സലോനിക്കർക്ക് നൽകുന്നതായി 1 തെസ്സലോനിക്കർ 3:13 നമുക്ക് കാണാം. കൃപയാൽ നമ്മുടെ ഹൃദയം സ്ഥിരമായിരിക്കണമെന്ന് എബ്രായ വിശ്വാസികളോടും പൗലോസ് പറയുന്നു. 13:9 വിശ്വാസി കർത്താവിനായി കാത്തിരിക്കുമ്പോൾ തന്നെ പാപത്തിനും പ്രാതികൂല്യങ്ങൾക്കും എതിരായി സ്വയം ബലപ്പെടുത്തേണ്ട ആവശ്യവും ഉണ്ടെന്ന് യാക്കോബ് ഇതിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. യാക്കോബ് സൂചിപ്പിച്ച കർത്തൃപ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രബോധനം നമുക്ക് ബാധകമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഉത്പ്രാവണം ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ആവശ്യം സംഭവിക്കുമെന്ന് ആദിമ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നുവോ? ഇല്ല. ഉത്പ്രാവണം ആസന്നമാണെന്നുള്ള ആദിമ ക്രിസ്ത്യാനികളുടെ ചിന്ത ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിറവേറിയേക്കാം, പക്ഷേ സംഭവിച്ചു കൊള്ളണമില്ലെന്നാണ് അർത്ഥമാക്കുന്നത്. ആ നാളുകൾ നാഴികയെ സംബന്ധിച്ച് യേശുവിനെ പോലെ അവരും അജ്ഞരായിരുന്നു. എന്നാൽ അവരുടെ തലമുറ അവസാനത്തതാണെന്ന് അവർ വിശ്വസിച്ചു, പ്രവർത്തിച്ചു, മറ്റുള്ളവർ പ്രവർത്തിപ്പാൻ അവർ പഠിപ്പിച്ചു. നമ്മുടേത് ചരിത്രത്തിൽ അവസാന ദശകമായിരിക്കാം. അതുകൊണ്ട് ദീർഘക്ഷമയോടിരുന്ന് ഹൃദയം സ്ഥിരമാക്കി കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. കർത്താവിൻ്റെ 2-ാം വരവിനെ സൂചിപ്പിക്കുവാൻ 3 പദങ്ങൾ പുതിയ നിയമത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. 1, സാന്നിധ്യം എന്ന വാക്കാണ്. തൻ്റെ ജനത്തിൻ്റെ ആരാധന സ്വീകരിക്കുവാൻ യേശു രാജാവായി വെളിപ്പെടുന്ന അശ്രീക സാന്നിധ്യത്തെ ഇത് കാണിക്കുന്നു. 2, പ്രത്യക്ഷതയാണ്. വീണ്ടും വരവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെ ഇത് കാണിക്കുന്നു. 3, വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ ശക്തിയും തേജസ്സും മറന്നേക്കി കാണിക്കുന്ന സമയത്തെ ഇത് സൂചിപ്പിക്കുന്നു. കർത്തൃ വരവിൻ്റെ പ്രത്യക്ഷതയാണ് ഇതുകൊണ്ട് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. യജമാൻ ഏത് സമയത്ത് വന്നു മുട്ടിയാലും വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ദാസനോടും മണവാളിനെ എതിരേൽപ്പാൻ കാത്തിരിക്കുന്ന കന്യകമാരോടുമാണ് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് കാത്തിരിക്കുന്ന വിശ്വാസികളെ കർത്താവും യാക്കോബും ഒക്കെ ഉപമിച്ചിരിക്കുന്നത്. ആകയാൽ വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. പ്രതികൂലങ്ങളെയും നമ്മുടെ മേലുണ്ടാകുന്ന നിന്ദകളെയും അപമാനങ്ങളെയും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.